ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. ലോക്സഭയിൽ 131 ഭരണഘടനാ ഭേദഗതി ബിൽ 2026, മണ്ഡല പുനർനിർണയ ബിൽ, കേന്ദ്ര ഭരണപ്രദേശ നിയമ ഭേദഗതി ബിൽ എന്നിവയിൽ ചർച്ച തുടരുന്നു. ഇന്ത്യയിലെ സ്ത്രീശക്തി ശക്തമായ രാഷ്ട്രത്തിന്റെ മുഖമുദ്രയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇസ്രായേലിന്റെയും ലബനന്റെയും വെടിനിർത്തൽ പ്രഖ്യാപനത്തെ ഐക്യരാഷ്ട്ര സംഘടനാ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് സ്വാഗതം ചെയ്തു. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജന്റെ മരണത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിലെ ഉന്നതതല സംഘം പരിശോധന തുടങ്ങി. സംസ്ഥാന എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയ്ക്ക് ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. ലോക്സഭയിൽ 131 ഭരണഘടനാ ഭേദഗതി ബിൽ 2026, മണ്ഡല പുനർനിർണയ ബിൽ, കേന്ദ്ര ഭരണപ്രദേശ നിയമ ഭേദഗതി ബിൽ എന്നിവയിൽ ചർച്ച തുടരുന്നു. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനാണ് 3 ബില്ലുകളും ഉദ്ദേശിക്കുന്നത്. ഉച്ചകഴിഞ്ഞ് 3 ബില്ലിന്മേലും വോട്ടെടുപ്പ് നടക്കും. 2023 പാസാക്കിയ വനിതാ സംവരണ നിയമം കേന്ദ്ര ഗവൺമെന്റ് രാത്രി വിജ്ഞാപനം ചെയ്തത് ഞെട്ടിപ്പിക്കുന്നതാണെന്ന് DMK അംഗം കെ കനിമൊഴി ബില്ലിനെ എതിർത്തുകൊണ്ട് അഭിപ്രായപ്പെട്ടു. വനിതാ സംവരണ ബില്ലിനെക്കുറിച്ച് ചർച്ച നടക്കുമ്പോൾ വിജ്ഞാപനത്തിന്റെ ആവശ്യകത എന്തെന്ന് അവർ ചോദിച്ചു. വനിതാ സംവരണത്തിന് അനുകൂലമായി ഏകകണ്ഠമായ രാഷ്ട്രീയ സമവായം പടിവാതിൽക്കലെത്തി നിൽക്കുകയാണെന്ന് കോൺഗ്രസ് അംഗം ഡോക്ടർ ശശി തരൂർ പറഞ്ഞു. മണ്ഡല അതിർത്തി പുനർനിർണയം ആശങ്ക ഉളവാക്കുന്നതാണെന്നും ശശി തരൂർ അഭിപ്രായപ്പെട്ടു. 15 മുതൽ 18 മണിക്കൂർ വരെ ബിൽ ചർച്ചയ്ക്ക് സ്പീക്കർ ഓം ബിർള സമയം അനുവദിച്ചിട്ടുണ്ട്. എല്ലാ അംഗങ്ങൾക്കും ചർച്ചയിൽ പങ്കെടുക്കാൻ അവസരം നൽകുമെന്നും സ്പീക്കർ വ്യക്തമാക്കിയിരുന്നു. ചർച്ചകൾക്ക് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ലോക്സഭയിൽ മറുപടി നൽകും. രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാനായി ഹരിവംശ് നാരായൺ സിംഗിനെ തെരഞ്ഞെടുത്തു. പ്രമേയം കേന്ദ്രമന്ത്രി JP നദ്ദയാണ് സഭയിൽ അവതരിപ്പിച്ചത്. BJP MP എസ് ഫാങ്നോൺ കുന്യാക് പ്രമേയത്തെ പിന്തുണച്ചു. മുൻ രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ചരമവാർഷിക ദിനത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ മികച്ച തത്വചിന്തകനും രാഷ്ട്രതന്ത്രജ്ഞനും അധ്യാപകനുമായിരുന്നുവെന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയിലെ സ്ത്രീശക്തി ശക്തമായ രാഷ്ട്രത്തിന്റെ മുഖമുദ്രയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാജ്യത്തെ അമ്മമാരും സഹോദരിമാരും പെൺമക്കളും എല്ലാ മേഖലകളിലും അചഞ്ചല ദൃഢനിശ്ചയം, സമർപ്പണം, സേവനം, ത്യാഗം എന്നിവയാൽ അഭിമാനമുയർത്തുന്നുവെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വനിതാ സംവരണത്തെയും മണ്ഡല പുനർനിർണയത്തെയും കുറിച്ച് ഇന്നലെ ലോക്സഭയെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി, സ്ത്രീകളുടെ അവകാശങ്ങൾക്കെതിരെ നിലപാടെടുത്തവർക്ക് തിരഞ്ഞെടുപ്പുകളിൽ പ്രത്യാഘാതം നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് ഓർമ്മിപ്പിച്ചു. ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ദിശയും ദശയും മാറ്റാൻ വനിതാ സംവരണ നിയമം സഹായിക്കുന്നുവെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി. മുൻ പ്രധാനമന്ത്രി എസ് ചന്ദ്രശേഖരന്റെ 100 ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. അസാമാന്യ ധൈര്യശാലിയും ജനാധിപത്യ മൂല്യങ്ങളോട് പ്രതിബദ്ധത പുലർത്തിയ മികച്ച പൊതുപ്രവർത്തകനുമായിരുന്നുവെന്നും ചന്ദ്രശേഖരന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് 1-ാം ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യപ്രചാരണത്തിന് 4 ദിവസം ശേഷിക്കെ പശ്ചിമബംഗാളിൽ പോരാട്ടച്ചൂട് കനത്തു. SIR വിഷയം ഉയർത്തി ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസ് BJPക്കെതിരെ ശക്തമായ പ്രചാരണം നടത്തുമ്പോൾ NDA ആകട്ടെ മമതാ ബാനർജിക്കെതിരെ ഭരണവിരുദ്ധ വികാരം ഉയർത്താനാണ് ശ്രമിക്കുന്നത്. കഴിഞ്ഞകാല പ്രതാപത്തെ വീണ്ടെടുക്കാൻ ലക്ഷ്യമിട്ട് ഇടതുമുന്നണിയും സംസ്ഥാനത്ത് പ്രചാരണ രംഗത്ത് സജീവമാണ്. വോട്ടർ പട്ടിക രജിസ്ട്രേഷൻ സംബന്ധിച്ച സുപ്രീംകോടതി നിർദ്ദേശം പശ്ചിമബംഗാളിൽ നടപ്പാക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ലെന്ന് ബംഗാളിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ മനോജ് കുമാർ അഗർവാൾ ഉറപ്പു നൽകി. അവസാന നിമിഷം പൌരന്മാർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം നൽകി മുഴുവൻ പ്രക്രിയയും ഓൺലൈനിൽ പൂർത്തീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. എല്ലാ അപേക്ഷകളും നടപടിക്രമങ്ങളും സുഗമമായി കൈകാര്യം ചെയ്യുന്നതിന് ഡിജിറ്റൽ സംവിധാനം നിലവിലുണ്ടെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. ഈ മാസം 23 തെരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിലും പ്രചാരണം അവസാനഘട്ടത്തിലേക്ക് കടന്നു. രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും വോട്ടർമാരെ നേരിൽ കാണുന്നതിലും റോഡ് ഷോകളിലും റാലികളും പങ്കെടുക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. കേന്ദ്ര സഹമന്ത്രിയും സ്ഥാനാർത്ഥിയുമായ ഡോക്ടർ L. മുരുകനു വേണ്ടി അണ്ണാ DMK ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി കോയമ്പത്തൂരിൽ പ്രചാരണം നടത്തി. ഡൽഹി മുഖ്യമന്ത്രി രേഖാഗുപ്ത ഇന്നലെ അവിനാശി മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥിയുടെ പ്രചാരണത്തിൽ പങ്കെടുത്തു. DMK നേതാവും മുഖ്യമന്ത്രിയുമായ MK സ്റ്റാലിനും ഇന്നലെ വിവിധ സ്ഥലങ്ങളിൽ സംസാരിച്ചു. NDK നേതാവ് നടൻ സീമാൻ നാഗപട്ടണത്ത് പ്രചാരണത്തിനെത്തി. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത അയാളെ മുഖ്യമന്ത്രിയാക്കുന്നത് ആദ്യത്തെ സംഭവമല്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞു. കേരളത്തിൽ മുൻപും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും നിലവിൽ ആരെ മുഖ്യമന്ത്രിയാക്കണമെന്ന ചർച്ച ലീഗ് നടത്തിയിട്ടില്ലെന്ന് അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു. UDF വിജയിച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ അഭിപ്രായത്തിനൊപ്പം ലീഗ് നിൽക്കുമെന്ന് PMA സലാം വ്യക്തമാക്കി. എന്നാൽ ഇക്കാര്യത്തിൽ പരസ്യ പ്രസ്താവന നടത്തുന്ന നേതാക്കൾ ശ്രദ്ധിക്കണമെന്ന് പി എം എ സലാം ആവശ്യപ്പെട്ടു. ഇസ്രായേലിന്റെയും ലബനന്റെയും വെടിനിർത്തൽ പ്രഖ്യാപനത്തെ ഐക്യരാഷ്ട്ര സംഘടന സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് സ്വാഗതം ചെയ്തു. കരാർ സുഗമമാക്കുന്നതിൽ അമേരിക്ക നടത്തിയ ഇടപെടലിനെ അദ്ദേഹം പ്രശംസിച്ചു. ദീർഘകാല സമാധാന ചർച്ചകൾക്ക് വെടിനിർത്തൽ വഴിയൊരുക്കും എന്നും മേഖലയിൽ ശാശ്വതവും സമഗ്രവുമായ സമാധാനത്തിന് വെടിനിർത്തൽ സംഭാവന നൽകുമെന്നും ഗുട്ടറസ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. എല്ലാ കക്ഷികളും വെടിനിർത്തൽ പൂർണ്ണമായും മാനിക്കണമെന്നും അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ ഒന്നാം വർഷ വിദ്യാർത്ഥി തിരുവനന്തപുരം സ്വദേശി നിതിൻ രാജിന്റെ മരണത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിലെ ഉന്നതതല സംഘം പരിശോധന തുടങ്ങി. ഡോക്ടർ ടി വി അനുപം കുമാർ, ഡോക്ടർ എ വി പ്രമോദ് കുമാർ, ഡോക്ടർ കെ സുജാത വർമ്മ എന്നിവരുടെ നേതൃത്വത്തിലെ സംഘമാണ് പരിശോധനയ്ക്കെത്തിയത്. വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട് കോളേജിനകത്തെ സംഭവങ്ങൾ, അധ്യാപകരുടെ പ്രവർത്തന രീതികൾ, അധ്യാപകർക്കെതിരെ ഉയർന്ന പരാതികൾ, വിദ്യാർത്ഥികളുടെ മറ്റ് പരാതികൾ തുടങ്ങിയ വിവരങ്ങൾ സംഘം ശേഖരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യ സർവകലാശാലയുടെ പരിശോധനയും വരും ദിവസങ്ങളിൽ നടത്തും. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ഇൻസ്റ്റാപേ എന്ന ലോൺ ആപ്പിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. നിതിൻ രാജിനെ ഭയപ്പെടുത്തി പണം തിരിച്ചടക്കാൻ പ്രേരിപ്പിച്ചു എന്നും മാനസികമായി പീഡിപ്പിച്ചു എന്നും FIRൽ പറയുന്നു. ചക്കരക്കൽ പോലീസ് സ്വമേധയാ ആണ് കേസെടുത്തത്. സംസ്ഥാന ഹയർ സെക്കൻഡറി പരീക്ഷാഫലം May 25 പ്രസിദ്ധീകരിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. മൂല്യനിർണ്ണയം വ്യാഴാഴ്ച ആരംഭിച്ചതായും 89 മൂല്യനിർണ്ണയ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. 2026 മാർച്ചിൽ ഗൾഫ് മേഖലയിൽ നടത്തേണ്ടിയിരുന്ന രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷ റദ്ദ് ചെയ്ത സാഹചര്യത്തിൽ ഒന്നാം വർഷ തിയറി പരീക്ഷയുടെ മാർക്ക് രണ്ടാം വർഷ തിയറി പരീക്ഷയുടെ മാർക്കായി നൽകി CE പ്രാക്ടിക്കൽ മാർക്കുകൾ കൂടി ചേർത്ത് ഫലം പ്രസിദ്ധീകരിക്കാനും തീരുമാനിച്ചു. സ്കൂൾ പ്രവേശനോത്സവം June 1 തിങ്കളാഴ്ച നടത്തുമെന്ന് മന്ത്രി അറിയിച്ചു. ഒന്നാം ക്ലാസ്സിലേക്ക് May 22 പ്രവേശനം ആരംഭിക്കും. സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്ക് പ്രവേശന പരീക്ഷ ഇന്ന് ആരംഭിക്കും. ഈ മാസം 22 നടത്തുന്ന പരീക്ഷയ്ക്ക് കേരളത്തിലും പുറത്തുമായി 152 പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട്. എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ ഇന്നു മുതൽ 22 ഉച്ചയ്ക്ക് 2 വൈകിട്ട് 5 ഫാർമസി പരീക്ഷ നാളെ മുതൽ ഈ മാസം 20 രാവിലെ 10 മുതൽ 11 പരീക്ഷ തുടങ്ങുന്നതിന് 2 മുമ്പ് വിദ്യാർത്ഥികൾ പരീക്ഷാ കേന്ദ്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്യണം. സംസ്ഥാനത്ത് താപനില ഉയരുന്നതിനാൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. പകൽ 11 മുതൽ ഉച്ചകഴിഞ്ഞ് 3 സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കുന്നത് ഒഴിവാക്കണം. ഇടുക്കിയുടെ വിനോദസഞ്ചാര ഭൂപടത്തിൽ പൊന്മുടി ശ്രദ്ധേയമാകുന്നു. രാജക്കാട്, കൊന്നത്തടി പഞ്ചായത്തുകളിലായി വ്യാപിച്ചു കിടക്കുന്ന പൊന്മുടി അണക്കെട്ടും പരിസര പ്രദേശങ്ങളും വേനൽ അവധിക്കാലത്ത് സഞ്ചാരികളുടെ തിരക്കേറിയ കേന്ദ്രമായി മാറുകയാണ്. ഇടുക്കിയിൽ നിന്ന് രതീഷ് കൃഷ്ണ.
ഇടുക്കിയിലെ ഹൈഡൽ ടൂറിസം സാധ്യതകൾ വിളിച്ചോതുന്ന പ്രധാന കേന്ദ്രങ്ങളിലൊന്നായി പൊന്മുടി മാറിക്കഴിഞ്ഞു. സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വലിയ അണക്കെട്ടുകളിലൊന്നായ ഇവിടെ ബോട്ടിംഗ് സൗകര്യവും കുട്ടികൾക്കായി റൈഡുകളോടുകൂടിയ ഹൈഡൽ പാർക്കും ഒരുക്കിയിട്ടുണ്ട്. അണക്കെട്ടിന് മുകളിലൂടെയുള്ള വാഹനയാത്രയും കുതിരസവാരിയും സഞ്ചാരികൾക്ക് വേറിട്ട അനുഭവമാണ് നൽകുന്നത്. സമീപത്തെ ഇരുമ്പ് തൂക്കുവാരത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ആസ്വദിക്കാനും നിരവധി പേരെത്തുന്നുണ്ട്. അടിമാലിയിൽ നിന്ന് 18 സഞ്ചരിച്ചാൽ പ്രകൃതി ഭംഗി തുളുമ്പുന്ന ഈ മലയോര മേഖലയിൽ എത്തിച്ചേരാം. സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി അണക്കെട്ടിന്റെ കൈവരികളിൽ കയറുന്നതിനും ജലാശയത്തിൽ ഇറങ്ങുന്നതിനും കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്.
IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. അഹമ്മദാബാദിൽ വൈകിട്ട് 7:30 മത്സരം. കുതിരാനിൽ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഗുരുവായൂർ സ്വദേശി മരിച്ചു. ഗുരുവായൂർ പുത്തമ്പല്ലി വിഷാരത്ത് ആദർശാണ് മരിച്ചത്. ഗുരുവായൂർ ദേവസ്വം കൃഷ്ണനാടൻ കലാകാരനാണ് ആദർശ്. ഇക്കഴിഞ്ഞ 14 കുതിരാനിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ചാണ് അപകടമുണ്ടായത്. കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ട് ഭീഷണി ഒഴിവാക്കുന്നതിന് ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ജില്ലാ കലക്ടർ ജി പ്രിയങ്കയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. ഗവൺമെന്റ് വകുപ്പുകളുടെ ഏകോപനത്തോടെ ശുചീകരണ പ്രവർത്തനങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ പൂർത്തിയാക്കാൻ പ്രത്യേക ക്ലീനിംഗ് കലണ്ടർ തയ്യാറാക്കിയിട്ടുണ്ട്. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ സിറ്റിംഗ് കോഴിക്കോട് ആരംഭിച്ചു. മാനാഞ്ചിറ DTPC കോൺഫറൻസ് ഹാളിലെ ഹിയറിംഗിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ TK രാമകൃഷ്ണനാണ് പരാതികൾ പരിഗണിക്കുന്നത്. കാലിക്കറ്റ് സർവകലാശാല ഇന്റർസോൺ കലോത്സവം കലിക്കോട്ടയ്ക്ക് തുടക്കമായി. കോട്ടയ്ക്കൽ ഫാറൂഖ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് ഈ മാസം 20 കലോത്സവം. കോഴിക്കോട് ബൈപ്പാസ് നിർമ്മാണം നടക്കുന്നതിനിടെ പന്തീരങ്കാവിൽ ടോൾ പിരിവ് ആരംഭിച്ചതിനെതിരായ പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ നാഷണൽ ഹൈവേ പ്രോജക്ട് ഡയറക്ടറേറ്റിൽ നിന്ന് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ഇടുക്കി കഞ്ഞിക്കുഴി ചുരുളിപ്പതാൽ മൈക്കിൾ സിറ്റിയിൽ യുവാവ് കുത്തേറ്റ് മരിച്ചു. കല്ലുമാലിക്കൽ വീട്ടിൽ രാജനാണ് കുത്തേറ്റ് മരിച്ചത്. പഞ്ചാബ് മന്ത്രി സഞ്ജീവ് അറോറയുടെ ഓഫീസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തി. അനധികൃത ഭൂമി ഇടപാടും കള്ളപ്പണവും സംബന്ധിച്ച കേസിലാണ് രാവിലെ കേന്ദ്ര സായുധ സേനയുടെ അകമ്പടിയോടെ റെയ്ഡ് ആരംഭിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭയിൽ 131 ഭരണഘടനാ ഭേദഗതി ബിൽ 2026, മണ്ഡല പുനർനിർണയ ബിൽ, കേന്ദ്രഭരണ പ്രദേശ നിയമ ഭേദഗതി ബിൽ എന്നിവയിൽ ചർച്ച തുടരുന്നു. ഇന്ത്യയിലെ സ്ത്രീശക്തി ശക്തമായ രാഷ്ട്രത്തിന്റെ മുഖമുദ്രയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇസ്രായേലിന്റെയും ലബനന്റെയും വെടിനിർത്തൽ പ്രഖ്യാപനത്തെ ഐക്യരാഷ്ട്ര സംഘടനാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് സ്വാഗതം ചെയ്തു. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിലെ ഉന്നതതല സംഘം പരിശോധന തുടങ്ങി. സംസ്ഥാന എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയ്ക്ക് ഇന്ന് തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.